ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നമസ്കാരം ശുശ്രൂഷൻ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. പാപികൾ അതിന്റെ അടിയാരോട് കരുണയെ നമിച്ച് രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ പ്രദസ്തനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്ത്രോത്രേപ്പുര ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. തുടർന്ന് രാജ്യ ശക്തിയും മുഖത്ത് വന്നേക്കുന്നതിനൊക്കുള്ളതാകുന്നു. ആമേ പറഞ്ഞ പറയുമേ. ഇതിനൊക്കെ സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ ഈശോയിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ദുരസ്ഥമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നിയമം തുറയും. ഏതമ്പ്രാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഏതമ്പ്രാനോടമേക്ഷണമേ. ആമേ പാറയ്ക്കും അവർ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഒരു ദിവസം ഞങ്ങൾക്ക് നൽകുകയും അതിന്റെ രാത്രിയാമത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവേ ദൈവസന്നിധിയിൽ ശാന്തമായിട്ട് ഞങ്ങളുടെ ധ്യാനങ്ങളും ഞങ്ങളുടെ ചിന്തകളും ദൈവവചനത്തിൽ നിന്നുള്ള ധ്യാനവും ഒക്കെ ക്രമീകരിക്കാൻ തക്കവണ്ണം കർത്താവ് ഈ വർഷവും ഞങ്ങൾക്ക് അവസരം നൽകിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ജോലി കാര്യങ്ങളിലിരുന്നും അല്ലാതെയും ഒക്കെ ആയിട്ട് അവരുടെ ജീവിതത്തിന്റെ തിരക്കേറിയ സമയത്തിൽ നിന്ന് വേർതിരിച്ച് ദൈവ വചന ധ്യാനത്തിന് വേണ്ടി വീണ്ടും അല്പസമയം മാറ്റിവെക്കുന്നു. പ്രത്യേകിച്ച് MMVSന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഭാവി മലങ്കര സഭാതലത്തിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭദ്രാസനത്തിലും റീജിയണൽ ലെവലിലും ഏരിയ ലെവലിലും ഓരോ യൂണിറ്റ് തലങ്ങളിലുമുള്ള മർത്തുമറിയും വനിതാ സമാജത്തിന്റെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും വാഴ്ത്തി വിശദീകരിക്കണമേ. പ്രതിഫലിച്ച് ഒന്നും കൂടാതെ ആത്മാർത്ഥമായിട്ട് അവർ ചെയ്യുന്ന ശുശ്രൂഷകളെ സ്വർഗം മാനിച്ച് അനുഗ്രഹിക്കുകയും അടുത്തത് മറവെന്നോറും മേനിയായിട്ട് ഫലം വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. ദൈവകരുണയിൽ ഈ പഠന ക്ലാസ്സുകൾ ഈ വർഷവും അനുഗ്രഹീതമായിട്ട് ക്രമീകരിക്കാൻ തക്കവണ്ണം ദൈവം അവസരം നൽകിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി താല്പര്യമെടുത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ ക്ലാസ്സുകളിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവ് ഇത് ഞങ്ങളുടെ കേവല പഠന ക്ലാസ്സുകൾ എന്നുള്ള രീതിയിലല്ല, അനുഗ്രഹിക്കപ്പെട്ട വചന സ്വീകരണമായിട്ട് തീരുവാൻ തക്കവണ്ണം അതിലൂടെ ദൈവവചനം സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുവാനും സ്വർഗം സഹായിക്കണം. കൃപയിൽ പുതിയണമേ, മാനവും മഹത്വവും തിരുമേനി എടുക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും എന്നേക്കും സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ. അന്നമ്മയാണ്ടിക്ക് പൊതുവായിട്ട് വല്ലതും പറയാനുണ്ടോ?
അതെ, എല്ലാവർക്കും ഈ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ക്ലാസ് എടുക്കുന്നത് PC ജോർജ് അച്ഛനാണ്. വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അച്ഛൻ വളരെ കാര്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു. നമുക്കറിയാം എന്ത് ഭംഗിയായിട്ടാണ് അച്ഛൻ ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ ഒരു പുതിയ ഒരു ആത്മീയ വിരുന്നിന് വേണ്ടി നമ്മൾ നോക്കിയിരിക്കുകയാണ്. അച്ഛനെ അതിലേക്ക് ക്ഷണിക്കുന്നു.
പ്രത്യേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആദരണീയനായ അബിന്നി അച്ഛൻ, ഭദ്രാസന സെക്രട്ടറിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ ശാന്തമേയാൻറ്റി, ഭദ്രാസനത്തിന്റെ പ്രവർത്തകർ, വിവിധ റീജിയണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന എൻ്റെ ഓർഗനൈസർമാര്, ഏരിയ ലെവലിലുള്ള എൻ്റെ സെക്രട്ടറിമാര്, വനിതാ സമാജത്തിന്റെ വൈസ് പ്രസിഡന്റുമാരായിട്ടും ട്രഷറർമാരായിട്ടും ശ്രീജന സെക്രട്ടറിമാരായിട്ടും ഒക്കെ ഓരോ യൂണിറ്റ് തലങ്ങളിലും പ്രവർത്തിക്കുന്നവരെ, എന്നാൽ ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ ആരിലൂടെ ക്രമീകരിക്കപ്പെടുന്നു, വനിതാ സമാജത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ വരുമേ. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഈ വർഷവും ദൈവഹിത പ്രകാരം നമ്മുടെ പഠന ക്ലാസ്സുകൾ ക്രമീകരിക്കുവാനും അതിനായി ഈ വർഷവും വചന ശുശ്രൂഷ പ്രത്യേകിച്ച് അതിന്റെ സിലബസ് അനുസരിച്ച് ചില കാര്യങ്ങൾ പഠിക്കുവാനും നമുക്ക് പങ്കുവയ്ക്കുവാനും ബലഹീനനായ എന്നെ വീണ്ടും ദൈവം ഒരുക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ വർഷം ശാന്തമേന്റിയോട് പറഞ്ഞായിരുന്നു, ഞാനിപ്പോ തുടർച്ചയായിട്ട് ഇത്ര വർഷങ്ങളായി, 5-6 വർഷങ്ങളായി തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നു. ഞാൻ പറഞ്ഞായിരുന്നു വേറെ വൈദികരാരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ താല്പര്യമുള്ളവരും സമയമുള്ളവരും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ അവസരം കൊടുക്കണമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇനി മുന്നോട്ടും സമയമുണ്ട്, അങ്ങനെ ആരെങ്കിലും എനിക്ക് തന്നെ വൈദികർക്ക് എല്ലാവർക്കും അസൗകര്യം, എല്ലാവരും ക്ലാസ്സുകൾ എടുക്കാനായിട്ട് കഴിവുള്ള ആൾക്കാർ തന്നെയാണ്. എന്നാലും പലർക്കും ഈ ജോലി കാര്യങ്ങളും റെഗുലറായിട്ട് ഈ സമയത്ത് സംബന്ധിക്കാൻ മറ്റു പല അസൗകര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് വൈദികരെ കിട്ടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് എന്റെ ക്ലാസ്സുകൾ വീണ്ടും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നത്. അത് ഇതായിട്ട് നിങ്ങൾ ക്ഷമിക്കണം. തുടർന്ന് ആരെങ്കിലും നമുക്ക് ലഭിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ മുൻപിലേക്ക് ക്രമീകരിക്കപ്പെടുവാൻ ദൈവത്തിൽ ശരണപ്പെടാം. എന്നാൽ ഇതെല്ലാം ദൈവഹിത പ്രകാരമാണെന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് ചേർന്ന് ചില കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുവാനായിട്ട് ദൈവം അവസരം നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. വലിയ നോയമ്പിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ കേവലം ഒരു സിലബസിനെ അടിസ്ഥാനമാക്കി പരീക്ഷ എന്നുള്ളൊരു കാര്യം മുൻപിൽ നിർത്തിക്കൊണ്ടല്ല നമ്മുടെ ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരി കൂടുതൽ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനും പഠിക്കുവാനും അതിലൂടെ വിശുദ്ധ സഭയുടെ സത്യവിശ്വാസം സംരക്ഷിക്കപ്പെടുവാനും ദൈവനാമമഹത്വത്തിനായിട്ടും സർവോപരി നമ്മളുടെ ഈ പഠന കാര്യങ്ങൾ കൊണ്ട് ദൈവാനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ലഭിക്കുവാനുമായിട്ടാണ് നമ്മൾ താല്പര്യത്തോടുകൂടി ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. ഈ വർഷം നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനായിട്ട് വ്യാഴാഴ്ചകളിൽ പഠിക്കുവാനായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായിരുന്ന അഭിയന്യനായ യൂഹാനോൻ മാർ പോളികാർപ്പോസ് തിരുമേനിയുടെ പൊരുളിലേക്കുള്ള തീർത്ഥാടനം എന്നുള്ള ഒരു പുസ്തകമുണ്ട്. അതിന്റെ 12-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കാനായിട്ട്. അതാണ് നമ്മുടെ സിലബസിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതിന്റെ 12-ാമത്തെ അധ്യായമാണ് വിശുദ്ധ കുർബാനയെ പറ്റിയുള്ളത്. ആ ഒരു അധ്യായത്തെ ഒന്ന് ബേസ് ചെയ്തുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ മറ്റ് പല ഭാഗങ്ങളിൽ നോക്കി ഒന്ന് ക്രമീകരിച്ച് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ കുർബാനയെ പറ്റി ധാരാളം പ്രാവശ്യം നമ്മൾ കേൾക്കുകയും റെഫറൻസുകളൊക്കെ ഉള്ളതും ആയിട്ടുള്ളൊരു കാര്യമാണ് വിശുദ്ധ കുർബാന എന്നുള്ളത്. എന്നാൽ ഓരോ പ്രാവശ്യവും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കും തോറും അതിന്റെ ആന്തരികാർത്ഥങ്ങളിലൂടെ ഞാനും വിശുദ്ധ കുർബാന ചൊല്ലാനായിട്ട് തുടങ്ങിയിട്ട് 10-12 വർഷങ്ങളൊക്കെയായി 12 വർഷങ്ങൾ കഴിഞ്ഞു. എന്നിരുന്നാൽ തന്നെ ഓരോ പ്രാവശ്യവും വിശുദ്ധ കുർബാന ചൊല്ലുമ്പോഴും അതിനെപ്പറ്റി പഠിക്കുമ്പോഴും പുതിയ പുതിയ അറിവുകളും വെളിപ്പാടുകളും, അതാ കുറച്ചുകൂടെ റെവലേഷൻ, അത് നമുക്ക് ആ സ്ക്രിപ്ചറിൽ നിന്ന് ദൈവത്തിന്റെ ആ തിരുവെഴുത്തുകൾ ദൈവശ്വാസീയമാകയാൽ എന്നുള്ളത് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നതായ കാര്യമാണ് അത്. ഓരോ ദിവസവും നമുക്ക് കൂടുതൽ കൂടുതൽ വെളിപ്പാടുകൾ, പുതിയ അറിവുകൾ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ പറ്റി എത്ര പഠിച്ചാലും മതിയാകത്തില്ല. പലരും എഴുതിയ പുസ്തകങ്ങൾ, ബർണാസ്തിരിമേനയുടെ പുസ്തകമൊക്കെ നമ്മൾ പഠിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റ് പല പുസ്തകങ്ങളൊക്കെ പഠിച്ചു. അപ്പൊ ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടുകളിലാണ് എഴുതുന്നത്. അത് എല്ലാം നമുക്ക് നവീനമാണ്, പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ തിരുമേനി എഴുതിയിരിക്കുന്ന നിങ്ങൾക്ക് അതിന്റെ മെറ്റീരിയൽ എല്ലാം അയച്ചു തന്നിട്ടുണ്ട്. അതിലെ 12-ാമത്തെ അധ്യായത്തിന്റെ മാത്രം 72 മുതൽ ഏകദേശം 109 വരെയുള്ള പേജുകൾ, 109 വരെയുള്ള പേജുകളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതതിന്റെ ഒരു ബേസിക് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. എന്നാൽ അതോടൊപ്പം കൂടുതൽ വേദപുസ്തക വാക്യങ്ങളും പിന്നീട് ഒരു ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി, വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ നമ്മുടെ പള്ളിയിലെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പം, ഈ വർഷത്തെ പഠന ക്ലാസ് കഴിഞ്ഞു കഴിയുമ്പം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ അതൊരു പുതിയ അനുഭവമായിട്ട് നമുക്ക് മാറുമെങ്കിൽ ദൈവത്തിന് നാമം മഹത്വപ്പെടാനായിട്ട് മാത്രം ഇടയാകും, നമ്മുടെ അനുഗ്രഹത്തിന് അത് ഇടയാകും. അതും കൂടെയാണ് ഇപ്രാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ പറ്റി, എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന ആചരിക്കുന്നു, അതിന്റെ അർത്ഥതലങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് അറിയാമെങ്കിലും ചില വാക്കുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടു, വേദഭാഗങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടും പോവുക. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എനിക്കൊന്നു പലപ്പോഴും ചില ദിവസങ്ങളിൽ ഈ ക്ലാസ്സുകൾ പ്രസിദ്ധീകരിക്കാനായിട്ട് 1 മണിക്കൂർ നമുക്ക് പോരാതെ വരും. ചിലപ്പോൾ 1 മണിക്കൂർ നമുക്ക് അരോചകമായിട്ട് തോന്നും. എന്തായിരുന്നാലും നമ്മൾ അങ്ങനെ ഒരു ഒരു മണിക്കൂർ എന്നുള്ളതാണ് ഇപ്പൊ നമ്മളെ കാഴ്ചപ്പാട്. അതിനപ്പുറം പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്നാൽ ചില ദിവസങ്ങളിലെങ്കിലും ചിലപ്പം നേരത്തെ ചിലപ്പോൾ ഒരു 40 മിനിറ്റ്സിലോ 45 മിനിറ്റ്സിലോ ഒക്കെ തീർന്നുകൊണ്ടിരിക്കും. എന്തായിരുന്നാലും നമുക്കതെല്ലാം ദൈവനാമത്തിനായിട്ട് തീരട്ടെ. ഒരു മണിക്കൂറാണ് നമ്മുടെ സമയം. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ ആ പുസ്തകത്തിലേക്ക് കയറുന്നില്ല, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, പൊരുളിലേക്കുള്ള തീർത്ഥാടനം എന്നുള്ള ആ മെറ്റീരിയൽ നിങ്ങൾക്ക് അയച്ചു കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേജ് നമ്പർ 72 through 109, അത്രയും പേജസ് നിങ്ങൾ അടുത്ത ആഴ്ചത്തേക്ക് ഒന്ന് എടുത്ത് അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചേക്കണം. എന്നിട്ട് നമുക്കതിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി സാധിക്കും. അതോടൊപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ക്രമീകരിക്കുന്നുണ്ട്. അതും കൂടെ അതിനോട് ചേർത്തൊന്ന് പറഞ്ഞു പോവുകയെങ്കിലും ബേസിക്കലി ആ മെറ്റീരിയൽ മാത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നോർപ്പിക്കും. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വിശുദ്ധ കുർബാനയുടെ വേദപുസ്തക അടിസ്ഥാനം. കഴിഞ്ഞ വർഷമൊക്കെ നമ്മളത് പഠിച്ചതാണ്, എന്നാൽ വീണ്ടും നമുക്കതിലേക്ക് ഒന്ന് കടക്കാം. അതിനു മുൻപേ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അടുത്ത ആഴ്ചയിൽ വലിയ നോയമ്പ് തുടങ്ങുകയാണ്. പെസഹ പെരുന്നാളിലേക്കും കർത്താവിന്റെ പീഡാനുഭവത്തിലേക്കും നമ്മുടെ വലിയ പ്രത്യാശയായിരിക്കുന്ന ഉയർച്ചയിലേക്കും നമ്മൾ നീങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് അനുഷ്ഠിച്ചതായ പരിശുദ്ധ നോയമ്പേ സമാധാനത്തോടെ വരിക എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശാന്തമായി നോയമ്പിനെ സ്വീകരിക്കുവാനുള്ള ഒരുക്കമായി തീരട്ടെ ദിവസങ്ങളെന്ന് ആശംസിക്കുന്നു. അനുഗ്രഹീതമായ നോയമ്പിന്റെ ദിവസങ്ങളെ പ്രത്യേകമായിട്ട് എല്ലാവർക്കും ആശംസിക്കുകയും ചെയ്യും. വിശുദ്ധ കുർബാനയുടെ വേദപുസ്തകാടിസ്ഥാനങ്ങൾ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അതിലൂടെ നമുക്ക് ചേർന്ന് മുൻപിലേക്ക് പോകാം. 4 സുവിശേഷങ്ങളിൽ നിന്ന് നമുക്കറിയാം, സുവിശേഷങ്ങളാണ് കർത്താവിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിവ് നൽകുന്ന ഏറ്റവും ആധികാരികമായിരിക്കുന്ന വേദപുസ്തക രേഖ. അതിലെ ആദ്യത്തെ 3 സുവിശേഷങ്ങൾ, സെയിന്റ് മാത്യു, സെയിന്റ് മാർക്ക് ആൻഡ് സെയിന്റ് ലൂക്ക്, ആർ നോൺ എസ് സിനോപ്റ്റിക് ഗോസ്പൽ, സമവീക്ഷണ സുവിശേഷങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം ഒന്ന് വേറിട്ട് നിൽക്കുന്നു. മറ്റേ സമവീക്ഷണം എന്ന് പറയാൻ കാര്യം യേശു ക്രിസ്തുവിന്റെ ഇൻഫന്റ്സ്, യേശു ക്രിസ്തുവിന്റെ പരിശുശ്രൂഷ, പിന്നീട് യേശു ക്രിസ്തുവിന്റെ ദ സാൽവേഷൻ എക്കോണമി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതിനെ ഒരേ വീക്ഷണകോണിലാണ് ഈ 3 സുവിശേഷകന്മാരും കാണുന്നത്. അതുകൊണ്ട് അതിന് സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. യോഹന്നാൻ ഈസ് പ്രസന്റിങ് ദ ഗോസ്പൽ ഇൻ എ ഡിഫറെന്റ് വേ, ഒരു പ്രത്യേക രീതിയിലാണ്. അതുകൊണ്ട് തുടക്കം തന്നെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അന്നൊരു ഫിലോസഫിക്കൽ അപ്രോച്ച്, അന്ന് അവരുടെ ഇടയിൽ നിലനിന്നിരുന്ന ദാർശനികമായ ഫിലോസഫിക്കൽ ഒരു വേർഡാണ് ലോഗോസ് എന്ന് പറയുന്നത്, നിത്യവചനം. യേശുവിനെ ആ നിത്യവചനമായി, ഇറ്റേണൽ വേർഡ് എന്നുള്ള രീതിയിലാണ് യോഹന്നാൻ അവതരിപ്പിക്കുക. അതിനകത്ത് ഇൻഫന്റ് നറേറ്റീവ്സ് ഒന്നുമില്ല. നേരെ യേശു ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളിലേക്ക് അങ്ങ് കടക്കുക. മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായ ധാരാളം കാര്യങ്ങളാണ് യോഹന്നാൻ ക്രമീകരിച്ചിരിക്കുന്നത്, സുവിശേഷം അറിയിക്കാനായിട്ട് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നു. എന്നാൽ ഈ 4 സുവിശേഷങ്ങളിലും യേശു ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപനത്തെ പറ്റി സൂചിപ്പിക്കുന്നു. അതിൽ തന്നെ യോഹന്നാൻ നമ്മൾ ഇപ്പൊ കണ്ടതുപോലെ ഒന്ന് വേറിട്ട് നിൽക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പെസഹ യേശു ക്രിസ്തു കഴിച്ചതിനെ പറ്റിയും പുതിയ നിയമ പെസഹ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന സ്ഥാപനത്തെ പറ്റിയും ദ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പറയുന്ന സമയത്ത്, സ്ഥാപന വചനങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന സമയത്ത് ഒരു ഡിഫറെന്റ് ആയിട്ടാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. കാൽകഴുകലിനെ പറ്റിയൊക്കെ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമാണ്. അത് ആ ഒരു രീതിയില്ല. യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായത്തിൽ യോഹന്നാൻ ഒരു അല്പം ഡിഫറെന്റ് ആയിട്ടാണ്, സെയിന്റ് ജോൺ ചാപ്റ്റർ നമ്പർ 13 വിശുദ്ധ കുർബാന സ്ഥാപനത്തെ പറ്റി പറയുന്നത്. പക്ഷെ അതിലൊരു ഡിഫറെന്റ് ആയിട്ടാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. മറ്റേ 3 സുവിശേഷങ്ങളിൽ യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ പറ്റി പറയുന്ന വേദഭാഗങ്ങൾ സെയിന്റ് മാത്യു ചാപ്റ്റർ നമ്പർ 26 വേഴ്സ് നമ്പർ 26 ഓൺവേർഡ്, 26 through 29, അതായത് സുവിശേഷം 26 അധ്യായം 26 മുതൽ 29 വരെ വാക്യങ്ങൾ. ഇപ്രാവശ്യം ആരാ വേദോത്സവം വായിക്കുന്നേ? ജിജി ഉണ്ട്. എന്നാ വായിച്ചു തുടങ്ങിയാട്ടെ. അതായത് സുവിശേഷം 26 അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ.
അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി മുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം.
ബേസിക് ആയിട്ടുള്ള വചനങ്ങളാ ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ കുർബാന കർത്താവ് സ്ഥാപിക്കുന്നത്. അത് പിന്നീട് നമ്മൾ കാണുന്നത് ഇതേ രീതിയിൽ ഇതിന്റെ ഡിഫറെന്റ് വേർഷൻസ് ആണെന്നുള്ളതേ ഉള്ളൂ. സെയിന്റ് മാത്യുവിലെ 26 വേഴ്സ് നമ്പർ 26 ഓൺവേർഡ്സ്, സെയിന്റ് മാർക്ക് ചാപ്റ്റർ നമ്പർ 14 വേഴ്സ് നമ്പർ 22 ഓൺവേർഡ്സ്, മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ, 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു തുടങ്ങിക്കോ.
അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാങ്ങുവിൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിനുള്ള എന്റെ രക്തം. മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്ന നാൾ വരെ ഞാൻ ഇത് ഇനി അനുഭവിക്കില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവരോട് പറഞ്ഞു.
അതാ യേശു ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ഇനിയും അതാ അത്താഴ വീരന്റെ കാര്യമൊക്കെ പറയും. നമ്മള് കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ച് ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു തന്നാൽ. റെവലേഷൻ ചാപ്റ്റർ നമ്പർ 3 വേഴ്സ് നമ്പർ 20 വായിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും സിലബസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. വാക്യങ്ങളൊന്നും കേട്ടാലും എല്ലാം കാണാ പഠിക്കേണ്ടിയാണോ എന്ന് ചിന്തിക്കുകയും വേണ്ട. നമ്മൾ മനസ്സിലാകാൻ വേണ്ടി കുറച്ച് വാക്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ ചേർന്നിരുന്ന് അത്താഴം കഴിക്കും. അതാ ഇനിയും സ്വർഗരാജ്യത്തിൽ നമ്മൾ ആ ഒരു അത്താഴത്തിന് വേണ്ടിയാ, അതാ എന്റെ ഒരു പ്രിപ്പറേഷൻ ആയിട്ടു, എന്റെ ഒരു തുടക്കം. ഇനി എന്റെ രണ്ടാമത്തെ വരവ് വരെ എന്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം അനുഷ്ഠിപ്പിക്കും. നമ്മൾ ആ വാക്ക് ഓർമ്മ മറ്റുള്ള വാക്കുകൾ വിശദമായിട്ട് പഠിക്കും. പിന്നീട് നമ്മളത് പഠിക്കും. അനംനേസിസ് എന്നുള്ള വാക്കാണ് അത്. ചുമ്മാ നോട്ട് ജസ്റ്റ് മിയർ റിമെമ്പറൻസ് അല്ല, അതിനേക്കാൾ അർത്ഥതലങ്ങളുള്ള വാക്കാണ്. അതിലേക്കൊക്കെ നമുക്ക് വരാം. ഇനി നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 22 വേഴ്സ് നമ്പർ 19 ആൻഡ് 20.
പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു.
ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ, അതാ അവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് അദാമോ ദോസേനോ, ഞാൻ വരുന്നത് വരെ എന്റെ ഓർമ്മയ്ക്ക് പ്രകാരം അനുഷ്ഠിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന കർത്താവ് സ്ഥാപിക്കുക. ബാക്കിയും കൂടെ
അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവന്റെ കൈ എന്റെ അരികെ മേശപ്പുറത്തുണ്ട്.
അത് ഓരോ കുർബാനയിലും സംഭവിക്കുന്ന കാര്യമാണല്ലോ. ഈ ബാക്കി 11 പേരുടെ കൂട്ടത്തിൽ യൂതായും ഉണ്ട്. നമ്മളായിരിക്കും ചിലപ്പോ യൂതായിട്ടുള്ളതേ ഉള്ളൂ. ചിലപ്പോ ചൊല്ലുന്ന അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ആരുടെയെങ്കിലും ഒക്കെ കൈ ഇങ്ങനെ മേശപ്പുറത്ത് കാണും. അപ്പൊ അതൊക്കെ നമുക്ക് ചിന്തിച്ചു പോകണം ദൈവം അനുഗ്രഹിച്ചാല്. യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായത്തിൽ നമ്മള് കാണുന്നു. ഞാനത് പറഞ്ഞു, ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടാണ് യോഹന്നാൻ ഇത് വിഷയം അവതരിപ്പിക്കുന്നത്. അത് വായിച്ച് സമയങ്ങളാണോന്നില്ല, നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി ഇതിന്റെ പഴയ നിയമ പശ്ചാത്തലം കൂടി ഈ പുതിയ നിയമ പെസഹ കർത്താവ് അനുഭവിക്കുമ്പോൾ, അത് പുതിയ നിയമ പെസഹായിട്ട് അത് മാറ്റുമ്പോൾ, അതിന്റെ പഴയ നിയമ പശ്ചാത്തലം കൂടി ഭാഗങ്ങൾ പരിചയപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും ഇപ്രാവശ്യം ഒന്ന് ഫ്രഷായിട്ട് ഒന്ന് പോകാൻ വേണ്ടി, ഒരു അടിസ്ഥാനമായി കിടക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പുറപ്പാട് പുസ്തകം 12 അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ, അതാണ് പഴയ നിയമ പെസഹ നമ്മൾ കാണുന്നത്. പാസ് ഓവർ എന്ന് പറഞ്ഞാൽ പാസിംഗ് ഓവർ, കടിഞ്ഞൂൽ സംഹാരകൻ അവരെ പാസ് ഓവർ ചെയ്തു പോയത് കൊണ്ടാണ് പാസ് ഓവർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കൾ വീണ്ടെടുക്കപ്പെടുന്നു. 10 ബാധകൾ 9 ബാധകൾക്കും ഫറവോൻ ഇപ്പം വിടാം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഇവരെ വിട്ടയച്ചില്ല. എന്നാൽ 10-ാമത്തെ ബാധയാണ് കടിഞ്ഞൂൽ സംഹാരം. ഇസ്രായേലിലെ എല്ലാ ഈജിപ്തിലെ എല്ലാ ആദ്യത്തെ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുന്ന കടിഞ്ഞൂൽ സംഹാരം. ആ സംഹാരകൻ കടന്നു പോകുമ്പോ ഈ ഇസ്രായേൽ മക്കൾ ചെയ്യേണ്ടതായ കാര്യമാണ് അവിടെ പറയുന്നത്. പുറപ്പാട് പുസ്തകം 12 അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു ജിജി പ്ലീസ്.
നിങ്ങൾ ഇസ്രായേലിന്റെ സർവസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തർ ഓരോ ആട്ടിൻകുട്ടി എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരാ എങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തർ തിന്നുന്നതിനെ ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടി എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറക്കണം. അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കൽ രണ്ടിന്മേലും കട്ടളക്കാൽ രണ്ടിന്മേലും കറുമ്പടി മേലും പുരട്ടണം.
കുറുമ്പടി മേലും
പുരട്ടണം.
കട്ടളക്കാൽ എന്ന് പറയുന്നത് ഈ നമ്മള് വാതിലിലോട്ട് പുറത്തോട്ടിറങ്ങുമ്പം വെർട്ടിക്കലായിട്ട് നിൽക്കുന്നതാ, വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന കട്ടളക്കാൽ രണ്ടും. അത് ലിൻഡലാ കുറുമ്പടി, കുറുമ്പടി എന്ന് പറയുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്നതാ. അതുകൊണ്ട് കുറുമ്പടി മേലും പുരട്ടണം. അതാണ് ബാക്കി പറഞ്ഞു. അന്ന് രാത്രി
അവർ തീയിൽ ചുട്ടതായ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം. കൈപ്പു ചീരയോടുകൂടി അത് തിന്നേണം. തലയും അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങളത് തിന്നേണം. യഹോവയുടെ പെസഹ ആവുന്നു.
തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം.
അത് യഹോവയുടെ പെസഹ ആവുന്നു.
അതാ പെസഹായിക്ക് ഇവരെ രക്ഷിക്കാനായിട്ട് പോവുക. കടിഞ്ഞൂൽ സംഹരിച്ചു കഴിയുന്നുണ്ടെങ്കിൽ ഇവർ ഓടിപ്പോക്കണം. അതുകൊണ്ട് അരയെല്ലാം കെട്ടി റെഡിയായിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ യജമാനും വരുമന്നേരത്ത് ഉണർവുള്ളവരായിട്ടിരിക്കുന്ന കാര്യം നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ട് ഇരിക്കട്ടെ. അര കെട്ടിയിരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അന്നേരം അര കെട്ടാനും വിളക്ക് കത്തിക്കാനും സമയമില്ല. എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണം. അതാണ് നമ്മൾ ഇന്നും വിശുദ്ധ കുർബാന കഴിഞ്ഞ് പാടുന്നത്. യജമാനും വരുമന്നേരത്ത് ഉണർവുള്ളവരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാണുമോരോ അവിടെ പോയി നമുക്ക് ഉറങ്ങാനും ഒന്നും സമയമില്ല. എപ്പോഴും ജാഗ്രതയോടെ ഉണർവോടെ ഇരിക്കണം. അര കെട്ടിയും കാലിന് ചെരിപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. കാരണം പിന്നീട് ഇതൊന്നും എടുക്കാനായിട്ട് സമയമില്ല. ദൈവം തമ്പുരാന്റെ കൽപ്പന കിട്ടിയ ഉടനെ പോണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. അത് യഹോവയുടെ പെസഹയാകുന്നു എന്ന് പറയുക. എന്നിട്ട് 22ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു. 22ാം വാക്യം
ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് ചിഹ്നത്തിലുള്ള രക്തത്തിൽ നോക്കി ചിഹ്നത്തിലുള്ള രക്തം കുറുമ്പടി മേലും കട്ടളക്കാൽ രണ്ടിന്മേലും തേക്കണം. പിറ്റേനാൾ വെളുക്കം വരെ നിങ്ങളിൽ ആരും വീട്ടിന്റെ വാതിൽ നിന്ന് പുറത്തിറങ്ങരുത്.
നമ്മൾ ഈ വീടുപകാശം നടത്തുമ്പോഴേ അതെല്ലാം അങ്ങ് പറഞ്ഞു പോകാം. വീടുപകാശം നടത്തുമ്പം നമ്മൾ അതുകൊണ്ട് ആ ഒരു ഒരു ഇലയുടെ ഒരു കെട്ടെടുത്ത് ചെടിയുടെ ഒരു കെട്ടെടുത്തിട്ട് കിണ്ണത്തിലുള്ള വെള്ളത്തിനകത്ത് മുക്കിയിട്ട് അത് ഇങ്ങനെ തളിക്കുകയും പിന്നീട് ഈ വെള്ളത്തിൽ ഈ കട്ടളക്കാൽമേലും കുറുമ്പടി മേലും നമ്മൾ ചെയ്യുന്ന അടയാളം ഏതടയാളവാ? കുരിശടയാളവാ ചെയ്യുന്നത് അല്ലേ? ഈ പണ്ട് കാല ഈ സഹായിൽ ഇവര് അടയാളം ചെയ്യാനായിട്ട് പറഞ്ഞു. ആ അടയാളം സുറിയാനിയിലെ താവ് എന്ന അക്ഷരമാണെന്നാ പറയുന്നത്. ഹീബ്രുവിലെ താവ് എന്ന അക്ഷരം സെമിറ്റിക് ലാംഗ്വേജസിലെല്ലാം ഈ 22 ആൽഫബറ്റ്സ് ആണ് ഉള്ളത്. ഓലസ് ഡെസ് ഗോമൽ ദോലത് ഹേ വാവ് സായി എന്ന് പറയുന്നു. അതില് താവെന്ന് പറയുന്ന അക്ഷരം റീഷിൻ താവ് ഏറ്റവും അവസാനത്തെ അക്ഷരമാണ്. താവ് എന്ന് പറയുന്നത് കുരിശ് പോലെ ഇരിക്കും. ഏകദേശം കുരിശിന്റെ രൂപമാണ് അതേ അടയാളം. അപ്പൊ അടയാളം ഒരു ഒരു ചുമ്മാ എന്തെങ്കിലും ഒരു അടയാളം പോരല്ലോ എന്ന് അവർക്ക് അടയാളം കൊടുത്തു എന്നും ആ അടയാളം താവ് എന്ന അക്ഷരമാണെന്നും പറയുന്നു. ഇത് തന്നെ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ഒരു നെറ്റിമേൽ കുഞ്ഞാടിന്റെ അടയാളം കാണണമെന്ന് പറയുന്നുണ്ട് വെളിപാട് പുസ്തകത്തിൽ. പിന്നീട് നമുക്ക് അതിലേക്ക് വരാം. അതിൽ അതിനുള്ള സമയം അല്ലാത്തതുകൊണ്ട് പോകുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. കുഞ്ഞാടിന്റെ അടയാളം നെറ്റിമേൽ കാണണമെന്ന് പറയുന്നു. അതും കുരിശിന്റെ അടയാളമാണ്. ഈ യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന നമ്മളിപ്പോ ഉപയോഗിക്കുന്ന അടയാളവും കുരിശിന്റെ അടയാളമാണ്. ഇന്ന് ലോകം മുഴുവൻ രക്ഷയുടെ അടയാളമായിട്ട് അറിയപ്പെടുന്നതും കുരിശിന്റെ അടയാളമാണ്. ഇനിയും വലിയ നോയമ്പ് വരുമ്പോ നമ്മൾ കുരിശിനെ കൂടുതൽ ധ്യാനിക്കുകയും രക്ഷാകരമായ കുരിശ് പരിശുദ്ധനായ പൗലോസ് ലീഹ പറഞ്ഞതുപോലെ ലേഖനം 6ാം അധ്യായം 14ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പ്രശംസയുടെ അടയാളമായ കുരിശ്. അപ്പൊ പഴയ നിയമത്തിലും ഇനി വരുവാനുള്ള ലോകത്തിലും വർത്തമാനകാലത്തിലും പുതിയ നിയമത്തിലും എല്ലാം പ്രസക്തമായിരിക്കുന്ന അടയാളം പഴയ നിയമത്തിന് നിഴലാണെന്ന് നമുക്കറിയാം. പുതിയ നിയമം പൊരുളാണ്. ആ നിഴലിൽ തന്നെ കുരിശിന്റെ അടയാളവും പിന്നീട് പൊരുളായിരിക്കുന്ന കുരിശിന്റെ അടയാളം, ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുരിശിന്റെ അടയാളം, ഇനി ന്യായവിധി കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ നെറ്റിമേൽ കാണപ്പെടുന്നത് കുരിശിന്റെ അടയാളം. അപ്പൊ എല്ലായിടത്തും അത് തന്നെയാണെന്ന് നമ്മൾ കാണുകയും പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ, ഇവിടുത്തെ കുഞ്ഞാടെന്ന് പറയുന്ന ഊനമില്ലാത്ത കുഞ്ഞാട്, ഊനമില്ലാത്ത കുഞ്ഞാട്, ആ ഊനമില്ലാത്ത കുഞ്ഞാട് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിന്റെ രക്തമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനെയാണ് പുതിയ നിയമത്തിന്റെ പെസഹായാകുന്നു എന്നിപ്പോ നമ്മൾ വായിച്ചു കേട്ട് കഴിഞ്ഞു. പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഒക്കെ നമ്മൾ വായിച്ചു കേട്ടു, ഇത് പുതിയ നിയമത്തിനുള്ള എന്റെ രക്തമാകുന്നു, എന്റെ രക്തമാകുന്നു എന്നാ പറഞ്ഞത്. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തം, ആ രക്തം കൊണ്ട് ചെയ്യേണ്ട അടയാളം കുരിശിന്റെ അടയാളമാണ്. അതാ അതുകൊണ്ട് നമ്മൾ വീടുപതാശയുടെ സമയത്ത് കട്ടളക്കാലുകളിന്മേലും കുറുമ്പടികളിന്മേലും വെള്ളം പരിശുദ്ധാത്മാവിന്റെ അടയാളമായിട്ട് നിൽക്കുന്നതാണ്. അത് ചില പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ള, ഇപ്പൊ അത് വിശദീകരിക്കാനുള്ള സമയമില്ല. പരിശുദ്ധാത്മാവിന്റെ അടയാളമായിരിക്കുന്ന ജലം ഉപയോഗിച്ച് കുരിശിന്റെ അടയാളം കട്ടളക്കാലുകളിന്മേലും കുറുമ്പടികളിന്മേലും പുരട്ടുന്നതും ഒരു ഈസോപ്പ് ദണ്ഡോ, അത് ഒരുപക്ഷെ കുരുത്തോലയാകാം, തുളസിയാകാം, അതല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെടിയുടെ തണ്ടാകാം, ഒരു കിണ്ണത്തിൽ വെള്ളമൊഴിച്ച് ഈ കുരിശിന്റെ ഇത് അത് തളിക്കുകയും കുരിശിന്റെ അടയാളം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ അർത്ഥത്തിലാണ്. ആ അടയാളം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് സംഹാരകൻ ആ ഭവനത്തിൽ നിന്ന് മാറിപ്പോകും എന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നതിന്റെ അർത്ഥം അതാണ്. അതുകൊണ്ട് ഈ യാതൊരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല, ഒരംഗത്വം നിനക്ക് ഭവിക്കുകയില്ല, അങ്ങനൊരു ബാധയും അടുക്കാതിരിക്കാൻ വേണ്ടിയാണ് വീടുകൂതാശ നടത്തുന്നത്. അപ്പം കഴിവതും വീടുകൂതാശകള് വർഷത്തിലൊന്നെങ്കിലും ചെയ്യാനായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് പെന്തക്കോസ്തയ്ക്ക് ശേഷമുള്ള ദിവസങ്ങളിലാണ് അതിൻ്റെ ചെയ്യാനായിട്ട് സാധിക്കുക. സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പുരോഹിതനൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സമയം ഭവനത്തിൽ അത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുന്നു. യേശു ക്രിസ്തുവിന്റെ രക്ഷാകരമായിരിക്കുന്ന വിശുദ്ധ കുർബാന സ്ഥാപനം, അതിന്റെ പഴയ നിയമ പശ്ചാത്തലമാണ് പുറപ്പാട് പുസ്തകം 12:3 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. പഴയ നിയമത്തിൽ നിന്ന് ഒരു ഭാഗം കൂടെ നമുക്ക് വായിക്കും. യെശയ്യാ പ്രവചനം 6:1, അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാ എങ്കിലും പുതിയ ക്ലാസിന്റെ അടിസ്ഥാനം എന്നുള്ള രീതിയിൽ നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു മുന്നോട്ട് പോകാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6:, അത് വളരെയേറെ വിശുദ്ധ കുർബാനയെ പറ്റി ഇത്ര പ്രാധാന്യത്തോടുകൂടിയുള്ള ഒരു ദർശനമാണ് നമ്മൾ കാണുന്നത്. 6:1
മുഷ്യ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 അക്ഷരം ഉണ്ടായിരുന്നു. രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറഞ്ഞു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർക്കു പറഞ്ഞു.
ഞാൻ വിശദീകരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതാ ദൈവാലയത്തിന്റെ ഒരു ദർശനമാണ് നമ്മളിവിടെ കാണുന്നത്. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുകയാണ്. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ദൈവം സിംഹാസനത്തിൽ, ഓൾട്ടറിൽ കർത്താവ് ഇരിക്കുന്നു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ ആ മന്ദിരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അതായത് അവന്റെ സാന്നിധ്യം അവിടെ കാണിക്കുന്നത്. സറാഫുകൾ അവന് ചുറ്റും, നമ്മൾ ആ പാട്ട് പാടുന്നുണ്ടല്ലോ, സറാഫികളെ കണ്ടേശായ എന്നുള്ള പാട്ട് പാടുമ്പോ അവർക്ക് 6 ചിറകുകൾ ഉണ്ടായിരുന്നുവെന്നും രണ്ടുകൊണ്ട് അവര് മുഖം മൂടി, രണ്ടുകൊണ്ട് കാല് മൂടി, രണ്ടുകൊണ്ട് പറന്നു നിന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. മർബാസായൊക്കെ കിളിക്കുന്ന അർത്ഥത്തിലാ അവര് രണ്ടുകൊണ്ട് ചിറകടിച്ചു നിൽക്കുന്ന സറാഫുകളുടെ, സറാഫികളുടെ ആ ഒരു സിംബോളിസമായിട്ടാണ് ഈ മർബാസ ഉപയോഗിക്കുന്നത്. അതിന്റെ വിശദീകരണത്തിലേക്ക് പിന്നെ വരാം. ഒരു പാട്ട് പാടുന്നത് എന്താ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമി അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. ഇത് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ചൊല്ലുന്നതായ കാര്യമാണ് കേട്ടോ. മലാഹമാരുടെ ഗണത്തോടു കൂടി അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഞങ്ങളും ആർത്തട്ടഹസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതിവാക്യമായിട്ട് ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ ഓരോ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്ന കാര്യം അത് ഈ ഒരു ഫീലിംഗിൽ നിന്നോണ്ട് ചൊല്ലണം കേട്ടോ. ആ ഒരു ഈ ഒരു അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് ചെല്ലണം. സർവഭൂമി അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അത് ഉറക്കെ പറയേണ്ടതാ കേട്ടോ, ഉറക്കെ പറയേണ്ടതാ, ഉറക്കം നോങ്ങി പറയേണ്ടതല്ല, അറിയാതെ നിന്ന് പറയേണ്ടതല്ല, നല്ല ബോധത്തിൽ ആർത്തട്ടസിച്ച് പറയേണ്ടതായ കാര്യമാണ്. ഓക്കെ, അവരാർക്കുന്ന ശബ്ദത്തിൽ അടുത്ത നാലാം വാക്യം.
അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പണികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു.
അതുകൊണ്ട് നമ്മള് പൂക്കുറ്റിയൊക്കെ കത്തിച്ച് അത് പുക കൊണ്ട് നിറയുകയൊക്കെ ചെയ്യുന്നത് ഈ അർത്ഥത്തിലാ കേട്ടോ. പുക കൊണ്ട് നിറഞ്ഞു അപ്പോൾ ഞാൻ,
അയ്യോ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതിരങ്ങൾ ഉള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു.
ഇനി ഓരോ വിശുദ്ധ കുർബാനയിലെ സംബന്ധിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ഒരു മനുഷ്യൻ, ഞാൻ നശിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നശിച്ചു എന്നൊരു ബോധം ഉണ്ടാവുകയാണ്. ഇത്രയും നാൾ എനിക്ക് ആ ബോധമില്ലായിരുന്നു. ഞാൻ നശിച്ചു എന്ന് പറഞ്ഞാൽ ഈ ദർശനം കാണുന്നതിന് തൊട്ടു മുമ്പ് വരെ എനിക്ക് ഞാൻ നശിച്ചു എന്നുള്ള ബോധമില്ല. അപ്പൊ പുറമെ ഞാൻ നശിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഈ ദർശനം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനെ പറഞ്ഞു ഞാൻ നശിച്ചു. എന്നാ ഓരോ വിശുദ്ധ കുർബാനയിലും സംബന്ധിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൺവിക്ഷൻ, പാപബോധം, കൺവിക്ഷൻ ഓഫ് സിൻ കേട്ടോ, പാപബോധം. ഈ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു നാലഞ്ച് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇതിൽ നിന്ന് നമുക്കൊന്ന് കണ്ടു പോവുകയും ചെയ്യാം. ഒന്നാമത്തെ കാര്യം കൺവിക്ഷൻ ഓഫ് സിൻ, ഒരു പാപബോധം നമുക്കുണ്ടാകണം. അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആഗ്രഹങ്ങളുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായു പ്രസ്താവിക്കുന്നതെന്ന് ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മ അധരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയ വിചാരത്തെയും ചിന്തനങ്ങളെയും നിലവുകളെയും ഒക്കെ പുറത്ത് കാണിക്കുന്ന കാര്യമാണ്. അപ്പൊ അധരങ്ങൾ അശുദ്ധമാണെങ്കിൽ അകം മുഴുവൻ അശുദ്ധമാണെന്ന് അർത്ഥം. അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മനസ്സിൽ ചിന്തിക്കുകയായിരുന്നില്ല, പറഞ്ഞു, നാവെടുത്ത് സംസാരിച്ചു. അതാ ഏറ്റുപറച്ചിൽ, കൺഫഷൻ കേട്ടോ. രണ്ട് കാര്യങ്ങൾ കണ്ടു, ഒന്ന് കൺവിക്ഷൻ ഓഫ് സിൻ, രണ്ട് കൺഫഷൻ. നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും സംബന്ധിക്കുമ്പോൾ ഈ ഒരു കൺഫഷൻ നമ്മൾ നടത്തിയിട്ട് വേണമെന്ന് അതാ പറയുന്നത്, ഏറ്റു പറയണം എന്ന് പറഞ്ഞു. എന്ന് മനസ്സിൽ ചിന്തിച്ചാൽ പോരാ, ഏറ്റു പറഞ്ഞു. അത് എങ്ങനെയാ പറയേണ്ടതെന്നൊക്കെ നമ്മൾ കുംഭസാരത്തിനെ പറ്റി വിശദമായിട്ട് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാ. എന്തുകൊണ്ടാണ് സഭയിൽ കുംഭസാരം ക്രമീകരിച്ചിരിക്കുന്നത്? അത് പുസ്തകാടിസ്ഥാനമൊക്കെ കണ്ടിട്ടുണ്ട്. ആറാം വാക്യം.
അപ്പോൾ സെറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനം എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അതെന്റെ വാഴ്ച പൊടിപ്പിച്ചു. ഇത് നിന്റെ അതിരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു.
അനന്തരം അപ്പോൾ സെറാഫുകൾ ഒരുത്തിന് യാഗപീഠത്തിൽ നിന്ന് കൊടിലുകൊണ്ട് ഒരു തീക്കനിലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അതെന്റെ വായ്ക്ക് തൊടുവിച്ചു എന്ന് പറഞ്ഞ എന്നാ അർത്ഥം? ഇതെന്തോ ഇത് തീക്കനലെന്ന വിശുദ്ധ കുർബാനയാ ഈ തീക്കനല്. കാരണം നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പാപപരിഹാരപ്രദമായിരിക്കുന്ന തീക്കട്ട, ആ തീക്കട്ട കൊടിലുകൊണ്ട് ഒരു സ്പൂണ് കൊണ്ട് തറുവോതോ കൊണ്ട് നമുക്ക് ലഭിക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീൻസ് വഴിയായിട്ട് നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ യാഗപീഠത്തിൽ നീ കൊടില് കൊണ്ട് തീക്കനെടുത്ത് കയ്യിൽ പിടിച്ചു എന്റെ അതിരങ്ങളെ തൊടുവിച്ചു എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന അനുഭവം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാനയിൽ നമ്മള് ഈ യെശയ്യാ പ്രവാചകന്റെ ദർശനം ഇത്രയേറെ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതാ, ഇത് നിന്റെ അതിരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സത്യകുംഭസാരം നടത്തി ഏറ്റുപറഞ്ഞിട്ട് വിശുദ്ധ കുർബാന സ്വീകരണം നടത്തുമ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരമാണ്. കർത്താവേ, ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ആയി തീരണം. എന്തിനായി തീരരുതെന്ന, ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയി തീരരുതേ എന്ന് നമ്മൾ പറയുകയാണ്. അത് കൊരിന്ത്യലേഖനം 11 അധ്യായം കാണുമ്പോൾ എങ്ങനെയായാലും ശിക്ഷയ്ക്കും പ്രതികാരത്തിനും ആയി തീരുന്നതെന്ന് നമുക്ക് കാണാം. അനന്തരം ഇനി അടുത്ത വാക്യം വായിച്ചു. അപ്പൊ മൂന്ന് കാര്യങ്ങൾ കണ്ട്, ക്ലെൻസിങ് ആയിരുന്നു കേട്ടോ, ക്ലെൻസിങ് ശുദ്ധീകരണം. മൂന്ന് കാര്യങ്ങൾ കണ്ടു, കൺവിക്ഷൻ ഓഫ് സിൻ, കൺഫെഷൻ, മൂന്ന് ക്ലെൻസിങ്, ശുദ്ധീകരണം. ഓക്കെ, ബാക്കി വായിച്ചു.
ഞാൻ ആരെ അയച്ചിട്ടുണ്ടോ, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിത അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു.
അത് അടുത്ത കാര്യമാണ്. അത് അതൊരു സമർപ്പണത്തിന്റെ വിഷയമാണ്, കോൺസിക്രേഷൻ കേട്ടോ, സമർപ്പണം. അന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും, ആരെനിക്ക് വേണ്ടി പോകും എന്നല്ല ചോദിച്ചേ, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് കേട്ടോ, ട്രിനിറ്റി, ഹോളി ട്രിനിറ്റി, ആർ നമുക്ക് വേണ്ടി പോകും. ഇത് ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ കാണും, ഒന്നാം അധ്യായം 26-ാം വാക്യത്തിൽ കാണുന്നു, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് മൂന്ന് പേരും കൂടെ ചേരുന്ന ഹോളി ട്രിനിറ്റിയെ പറ്റിയുള്ള മറ്റൊരു വാക്യമായി ഇത്. ആർ നമുക്ക് വേണ്ടി പോകും, ഞാൻ ആരെ അയക്കേണ്ടു എന്നാ ചോദിക്കുന്നത്, എന്നിട്ട് പറയുന്നത് ആർ നമുക്ക് വേണ്ടി പോകും. ഞാനെന്ന പലപ്പോഴും ദൈവം പറയുന്നതെങ്കിലും നമുക്ക് നാം എന്നുള്ളൊരു പ്ലൂറൽ അതിനകത്തുണ്ട് എന്നുള്ളത് ഒന്ന് ഓർത്തിരുന്നോളണം. ഓക്കെ, അടുത്തത് കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിത അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു, അങ്ങനെ കോൺസെൻട്രേഷൻ, ഒരു സമർപ്പണം. അടുത്തത് അപ്പോൾ
അവൻ ആരംഭിച്ചത്, നീ ജനത്തോട് പറയേണ്ടത് നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകണ്ടിട്ടും ഗ്രഹിക്കുകയില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തട്ടിപ്പിക്കുകയും അവരുടെ ചെവി തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക.
അപ്പോൾ നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നീ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഐ ആം സെൻഡിങ് യു ഗോ എന്ന് പറയുക, കമ്മീഷനിങ് കേട്ടോ, കമ്മീഷനിങ്. അപ്പോ അഞ്ച് കാര്യങ്ങൾ കണ്ടു, കൺവിഷൻ, കൺഫഷൻ, ക്ലെൻസിങ്, കോൺസിക്രേഷൻ ആൻഡ് കമ്മീഷനിങ്. ഓരോ വിശുദ്ധ കുർബാനയിൽ സംഭവിക്കേണ്ട കാര്യമാണ് പാപബോധം, ഏറ്റുപറച്ചിൽ, വിശുദ്ധ കുമ്പസാരം, ക്ലെൻസിങ്, വിശുദ്ധീകരണം, കുർബാന അനുഭവിക്കുമ്പോൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ ഒരു സമർപ്പണം, അടിയനെ അയക്കണം, കർത്താവ് എന്നെ അയക്കണം. ഓരോ വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് പിന്നെ പുറത്തോട്ട് പോവുക, ഒരു ദിവസം വിശുദ്ധ കുർബാന അനുഭവിച്ച് ആറ് ദിവസം പുറത്തു പോവുക, കമ്മീഷനിങ്. എന്നിട്ട് ജനത്തോട് തെറ്റ് പറയണം, എന്തുകൊണ്ടാ, ഞാൻ എന്റെ തെറ്റ് തിരിച്ചറിഞ്ഞു, ഞാൻ അവരുടെ തെറ്റുകളോട് ചേർന്ന് വീണ്ടും തെറ്റ് ചെയ്യാനായിട്ടല്ല, ആ തെറ്റ് ചെയ്യുന്ന ജനത്തെ അതിൽ നിന്ന് തിരിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അത്. പക്ഷെ അവിടെ ഒരു വലിയ പ്രത്യാശയോടുകൂടി അത് അവസാനിപ്പിക്കുന്ന അധ്യായം, അതിലൊരു ദശാംശമെങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിനിരയായി തീരും, എങ്കിലും കരിമരവും കരുവേലകവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യാശ നമുക്കുണ്ട്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിച്ചതിന് ശേഷം നമ്മളെ നശിച്ചു പോകാതെ ഒരു ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരാതെ ഒരു പ്രത്യാശ നമുക്കുണ്ട് എന്നുള്ളത് നമ്മളവിടെ കാണുകയാണ്. അതുകൊണ്ട് ഇത് പഴയ നിയമത്തിലെ വിശുദ്ധ കുർബാനയുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ കാണും. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക്, പുതിയ നിയമത്തിൽ ഞാൻ യേശുക്രിസ്തു കുർബാന സ്ഥാപിച്ച നാല് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ വിശുദ്ധ കുർബാനയെ പറ്റി കർത്താവ് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ചില ഭാഗങ്ങൾ. എന്തുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കണം, യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപനത്തിന് മുൻപേ തന്നെ നിങ്ങൾ അത് അനുഭവിക്കണം, എന്റെ മാംസം തിന്നണം, എന്റെ രക്തം കുടിക്കണം, എന്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടി കാണാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, അതിൽ 6-ാം അധ്യായം തുടങ്ങുമ്പോൾ നമുക്കറിയാം, 6-ാം അധ്യായം തുടങ്ങുമ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതാണ്. 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസവനോട് ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു, ആളുകളെ ഇരുത്തുവീൻ എന്ന് പറഞ്ഞ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതായ കാര്യമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പൊ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. അടുത്ത ഒരു ഭാഗം ഒന്ന് വായിച്ചേ, 16 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യം, അതായത് 14 വരെയുള്ള വാക്യങ്ങളിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതായിട്ട് കാണും. ഇനി 16 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ.
സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടപ്പുറത്ത് ഇറങ്ങി പടവ് കയറി കടൽക്കര കപ്പർനഹൂമിലേക്ക് യാത്രയായി. ഇരുട്ടായ ശേഷം യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. കൊടുങ്കാറ്റടിക്കിയാൽ കടൽ കോപിച്ചു. അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടവിനോട് സമീപിക്കുന്നത് കണ്ട് പേടിച്ചു. അവൻ അവരോട് ഞാനാവുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അവർ അവനെ പടവിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടവ് അവ പോകുന്ന ദേശത്ത് എത്തിപ്പോയി.
എന്ന് പറഞ്ഞാൽ അവര് അധികം കഷ്ടപ്പെടാതെ തന്നെ പെട്ടെന്ന് അങ്ങ് എത്തിയെന്ന്, പെട്ടെന്ന് അവര് പോകേണ്ട ദേശത്തേക്ക് എത്തിപ്പോയി. രണ്ട് അത്ഭുതങ്ങളാണ് കണ്ടേ. ഒന്ന്, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. രണ്ട്, പ്രകൃതിയുടെ മേൽ കർത്താവിനുള്ള ഒരു അധികാരം. അതായത് പ്രകൃതിയുടെ മേൽ കർത്താവിന് അധികാരം. അതുകൂടാതെ നടന്ന് യേശുക്രിസ്തു കടലിന്മേൽ നടന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ വെള്ളത്തിന്മേൽ നടന്നാൽ എന്നാ പറ്റും? നമ്മുടെ ശരീരം കൊണ്ട് വെള്ളത്തിന്മേൽ നമ്മൾ നടന്നാൽ മുങ്ങിപ്പോവും. പ്രകൃതിയുടെ മേലും കർത്താവിന് അധികാരമുണ്ട്, തന്റെ ശരീരത്തിന്മേലും അധികാരമുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ട് ഈ ആശയം പറയുന്നത്, ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടു. ഒന്ന്, അപ്പത്തിന്മേൽ തനിക്ക് അധികാരമുണ്ട്. രണ്ട്, തന്റെ ശരീരത്തിന്മേൽ തനിക്ക് അധികാരമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചല്ലോ ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് യോഹന്നാന്റെ സുവിശേഷം 6 1 മുതൽ 14 വരെ വാക്യങ്ങളിൽ അപ്പത്തിന്മേൽ യേശുക്രിസ്തുവിന് അധികാരമുണ്ട്, അതുകൊണ്ടാണ് അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. ഈ 16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ 15 മുതൽ 21 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, തന്റെ ശരീരം കൊണ്ട് വെള്ളത്തിന്മേൽ നടന്ന് ഈസി ആയിട്ട് പോകുന്ന കർത്താവ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്മേൽ കർത്താവിന് അധികാരമുണ്ട്. അപ്പൊ അപ്പത്തിന്മേലും ശരീരത്തിന്മേലും കർത്താവിന് അധികാരമുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ഭാഗത്തേക്ക്, താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, 26 വാക്യത്തിൽ, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്ര എന്നെ അന്വേഷിക്കുന്നത്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പി. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും, അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗമാണ് ഈ 6 നിങ്ങൾക്കറിയാം 71 വാക്യങ്ങളുണ്ട്. ഈ 71 വാക്യങ്ങളിൽ വളരെ വിശദമായി അതിൽ 35 വാക്യം ഒന്ന് വായിച്ചേ ചേച്ചി. 35 വാക്യം,
യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാവുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നും വിശക്കുന്നതിന് ഒരു നാൾ ദാഹിക്കുകയില്ല.
അതാ, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നതിന് ഒരു നാളും ദാഹിക്കുകയില്ല. വീണ്ടും 47 വാക്യത്തിൽ പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുക, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്നാ തിന്നിട്ട് മരിച്ചുവല്ലോ. അതായത് ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് 53-54 വാക്യങ്ങൾ വായിച്ചാട്ടെ. 53-54 വാക്യങ്ങൾ,
യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും.
ഏറ്റവും പ്രധാനപ്പെട്ട, പിന്നെ ഇതിന്റെ വിശദീകരണം താഴോട്ടെല്ലാം പറയുന്നത്, അതായത് എന്റെ മാംസം തിന്നണം, രക്തം കുടിക്കണം. ഇത് ആവർത്തിച്ച് 71 വാക്യങ്ങളിലായിട്ട് ഈ യോഹന്നാൻ സുവിശേഷം പഠിക്കുമ്പം യോഹന്നാൻ ചെറിയ നട്ഷെല്ലി കാര്യം പറയുന്ന ആളാ. അതാ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബാക്കി എല്ലാരും ഇൻഫന്റ് നറേറ്റീവ്സ് ഒക്കെ പറയുമ്പോ യോഹന്നാൻ പറഞ്ഞു, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആൻഡ് വേർഡ് വാസ് ഗോഡ്, വചനം ദൈവമായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു, ആ 3 കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ 14 വാക്യങ്ങൾ കൊണ്ട് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ എല്ലാ കാര്യങ്ങളും യോഹന്നാൻ സൂചിപ്പിക്കുക. അങ്ങനെ സൂചിപ്പിക്കുന്ന യോഹന്നാൻ 71 വാക്യങ്ങൾ എടുത്ത് ആവർത്തിച്ച് പറയുന്നു, എന്റെ മാംസം തിന്നണം, എന്റെ രക്തം കുടിക്കണം. വളരെ വിശദമായി ഒരു കാര്യത്തെ പറ്റി ഇത്രയേറെ വാക്യങ്ങളിലൂടെ പറയുന്നതായ വേറെ ഭാഗങ്ങൾ വളരെ വിരളമാണ്. പിന്നെ ഒരു സംഭവം വിശദീകരിക്കുന്ന പിറവിക്കുരുടെ കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ അല്പം വിശദമായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് തമ്പുരാന്റെ പഠിപ്പിക്കലിൽ ഇത്രയേറെ വാക്യങ്ങൾ ഉപയോഗിച്ച് പറയുന്ന വേറെ ഒരു ഭാഗങ്ങളും ഇല്ല യോഹന്നാന്റെ സുവിശേഷത്തിൽ. അപ്പൊ ഇവിടെ എല്ലാം പറയുക, എന്റെ മാംസം തിന്നണം, രക്തം കുടിക്കണം, ഇതാണ് വിശുദ്ധ കുർബാന. പിന്നീട് ഞാൻ തകർക്കപ്പെടാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്റെ മാംസമാണ് ഇതിന്റെ രക്തമാണെന്ന് പറഞ്ഞ് അപ്പ വീഞ്ഞുകളെ വാഴ്ത്തി വിശദീകരിച്ച് നമുക്ക് നൽകി. ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരുന്നു. ഇപ്പോൾ ഈ യോഹന്നാന്റെ സുവിശേഷം 6 തുടങ്ങിയപ്പോ പറഞ്ഞ കാര്യത്തിലേക്ക് വരുന്നു. യേശുക്രിസ്തുവിന് അപ്പത്തിന്മേൽ അധികാരമുണ്ട്, യേശുക്രിസ്തുവിന് ശരീരത്തിന്മേൽ അധികാരമുണ്ട്. അങ്ങനെ അപ്പത്തിന്മേലും ശരീരത്തിന്മേലും അധികാരമുള്ളവനായ തമ്പുരാൻ ഈ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി തന്നിട്ട് പറയുക, ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇതെന്റെ രക്തമാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ അവൻ വളരെ വ്യക്തമായിട്ട് അവിടെ കാണിച്ചു തന്നു രണ്ടിന്മേലും എനിക്ക് അധികാരമുണ്ടെന്ന്. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞത് എന്റെ മാംസം തിന്നണം എന്റെ രക്തം കുടിക്കണം, എന്തിനാ? നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകാനായിട്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ കാര്യങ്ങൾ പലതും കേട്ടപ്പോൾ ഈ വിശുദ്ധ കുർബാന അനുഭവിക്കണമെന്ന് പറയുമ്പോൾ ചിലർക്ക് ഇച്ചിരി ചൊറിച്ചില്ല. ഈ അത് വേദപുസ്തകമൊക്കെ പഠിക്കുന്നു, ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ചില നമ്മുടെ ഇടയിലും ഒക്കെ ഉണ്ട്. ഓർത്തഡോക്സുകാരാന്ന് പറഞ്ഞ് നടക്കുന്നെങ്കിലും ഇതിനെപ്പറ്റി യാതൊരു ബോധവും ഇല്ലാതെ എവിടെയെങ്കിലും പോയി നാല് വാക്യവും പഠിച്ചേച്ച് പിന്നെ ഇതിനെ അവഹേളിച്ച് ഇതിനകത്ത് വന്ന് നിൽക്കുന്നത് തന്നെ ചില കാര്യങ്ങൾ എന്താ സമൂഹത്തിലെ സ്റ്റാറ്റസിന്റെ ഒരു ഒരു കാര്യമായിട്ട് മാത്രം ഇതിനെ കാണുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഒരിക്കലും അങ്ങനെയല്ല ഞാൻ വിശുദ്ധ കുർബാനയെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്, ബാക്കി ഒരു കാര്യങ്ങളുമല്ല. വിശുദ്ധ കുർബാനയെ ഗൗനിക്കാതെ പോകുന്ന, അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തി കളയുന്ന വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന ഓർത്തഡോക്സുകാരുണ്ട്. വലിയ വിശ്വാസവഞ്ചന, അത് നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണെങ്കിൽ പറഞ്ഞു തരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ഒരു ഒരു ഇറിറ്റേഷൻ പണ്ടേ തുടങ്ങി 60-ാം വാക്യം വായിച്ച്.
അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾക്കാൻ കഴിയും എന്ന് പറഞ്ഞു.
അതെ, വിശുദ്ധ കുർബാന അനുഭവിക്കണമെന്ന് പറയുമ്പോഴേ ഇതിച്ചിരി കഠിന വാക്കാ, ഇത് കേൾക്കാൻ ഇച്ചിരി പ്രയാസമാണ്. കാരണം എന്നാ, ഇവൻ ജോസഫിന്റെ മകനല്ലേ, തച്ചന്റെ മോനല്ലേ? അതാ എല്ലാരും പറയുന്ന കാര്യം, ഇവൻ ഈ പയ്യൻ തച്ചന്റെ മോനല്ലേ എന്ന് പറയുക. അതാ 41-ാം വാക്യം വായിച്ചു, 41-42-ാം വാക്യം വായിച്ചു.
ഇവൻ ജോസഫിന്റെ പുത്രനായ യേശു അല്ലയോ? അവന്റെ അപ്പനെ അമ്മയെ നാം അറിയുന്നുവല്ലോ. പിന്നെ ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെ എന്ന് അവർ പറഞ്ഞു.
അവർക്ക് അത് അവർ പിറുപിറുപ്പ് തുടങ്ങി കേട്ടോ. പിന്നെ 60-ാം വാക്യം വീണ്ടും പിറുപിറുക്കുക, ഇത് കഠിനവാക്കി, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും? ഈ ചെറുക്കൻ, ഈ ആശാരി ചെറുക്കൻ നമ്മളോട് പറയുക അവന്റെ ശരീരം തിന്നണം അവന്റെ രക്തം കുടിക്കണമെന്ന്, പിന്നെ ആർക്ക് കേൾപ്പാൻ കഴിയും? നീ 66-ാം വാക്യം വായിച്ചേ.
അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവർ അവനോടുകൂടെ സഞ്ചരിക്കില്ല. ആകയാൽ യേശു
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി. ഇപ്പൊ ഇത് ഈ പിറുപിറുത്ത് പിറുപിറുത്ത് കുറച്ചുനാൾ കൂടെ നിൽക്കും, അത് കഴിഞ്ഞാൽ പിന്നെ പിൻവാങ്ങിപ്പോവും. അത് അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിലാ ചെയ്യുന്നത്. ഇതെല്ലാം ഇത് അന്ന് തൊട്ടേ സംഭവിച്ച കാര്യം, ഇത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചില്ല, അതിനു മുമ്പ് യേശു ക്രിസ്തു ഇത് പഠിപ്പിച്ചപ്പോ തന്നെ തുടങ്ങിയ കാര്യം. അതുകൊണ്ട് ഇന്നും ഇത് സംഭവിക്കുന്നതിൽ പ്രയാസപ്പെടാനില്ല. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ് ഞാൻ സൂചിപ്പിക്കുക. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടി സഞ്ചരിച്ചില്ല എന്ന് പറഞ്ഞാൽ പിൻവാങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധ കുർബാന അനുഭവിക്കാതെ പിൻവാങ്ങിപ്പോയാൽ പിന്നെ നിങ്ങൾ അവനോടുകൂടെ സഞ്ചരിക്കുന്നവരാണ് നിങ്ങൾക്ക് തോന്നും. പക്ഷെ തിരുവചനം പറയുന്നു നിങ്ങൾ അവനോടുകൂടെ സഞ്ചരിക്കുന്നവരല്ല. വളരെ വ്യക്തമാണ് തിരുവചനം. ആകയാൽ യേശു, അടുത്ത 67-ാം വാക്യത്തിൽ ആകയാൽ യേശു പന്തിരുവരോട്, ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ പന്തിരുവരല്ല, 15-ാമതോ 16-ാമതോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഗണത്തിലുള്ളവരാ. പന്തിരുവരോട് കർത്താവ് ചോദിച്ചു, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ ബാക്കി.
ശിമോൻ പത്രോസ് അവനോട്, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
അതെ, അറിഞ്ഞും വിശ്വസിച്ചിരിക്കുവാണെങ്കിൽ പോവുകയല്ല, അറിയണം, വിശ്വസിക്കണം, വിശ്വസിച്ച് അറിഞ്ഞ് അവനോട് കൂടെ ഇരിക്കണം കേട്ടോ. അത് ഈ വിശ്വാസം അല്പവിശ്വാസികളാകുമ്പോഴും അപ്പവിശ്വാസികളും അല്പവിശ്വാസികളും ആകുമ്പോഴേ പ്രശ്നം. വിശ്വസിച്ച് അറിഞ്ഞിരിക്കുന്നവൻ ഒരിക്കലും ഓടിപ്പോകുകയില്ല. കാരണം നിത്യജീവന്റെ യിരെമ്യാവ് 15:16 ഒന്ന് വായിച്ചത്, യിരെമ്യാവ് 15:16 നിത്യജീവന്റെ വചനങ്ങൾ എന്ന് സൂചിപ്പിച്ചതുകൊണ്ടാണ്. നിത്യജീവന്റെ വചനങ്ങൾ,
ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി.
ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, വചനം കേൾക്കാനുള്ളതാ, പക്ഷെ ഇവിടെ എന്നാ ചെയ്തു? വചനം എന്നാ ചെയ്തു? ഭക്ഷിച്ചു. എന്താ ഈ വചനം ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമായ ദൈവം, ഇൻകാർണേറ്റഡ് ഗോഡ്, ഇൻകാർണേറ്റഡ് വേർഡ്, ജഡാവതാരം ചെയ്ത വചനം, അതിനെ ഭക്ഷിക്കാനുള്ളതാ. ആ പ്രവചനം പൂർത്തിയാകും യേശു ക്രിസ്തുവിൽ. അതാ പത്രോസ് ഇവിടെ പറയുന്നത്, നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് ഭക്ഷിക്കാനുള്ളതാ. വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ടുള്ളതാ, അത് ഭക്ഷിക്കാനായിട്ടുള്ളതാ. അതാ വചനം സ്വീകരിക്കുക, ദൈവമായിരിക്കുന്ന വചനത്തെ സ്വീകരിക്കുക, യേശു ക്രിസ്തു ആയിരിക്കുന്ന വചനത്തെ സ്വീകരിക്കുക. യേശുവരോട് നിങ്ങളെ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലയോ, എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇതവൻ ശീമോൻ ഇസ്കരിയോത്തവന്റെ മകനായ യൂദയെ കുറിച്ച് പറഞ്ഞു. ഇവൻ 12 പേരിൽ ഒരുത്തനെങ്കിലും അവനെ കാണിച്ചു കൊടുക്കാനുള്ളവനായിരുന്നു. ഞാൻ മുമ്പേ മാഷായിട്ട് പറഞ്ഞല്ലോ, എല്ലാ വിശുദ്ധ കുർബാന എല്ലാവരും അനുഭവിക്കും. അതിനകത്ത് ഈ നമ്മളൊക്കെ ചിലപ്പോ ഈ സ്വഭാവം കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം കൂടെ പെട്ടെന്ന് വായിച്ചോട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ നമ്മള് മുന്നോട്ടിനെയും യേശുക്രിസ്തുവിന്റെ ശിക്ഷാവതാര രക്ഷണീ പ്രവർത്തനങ്ങളെ ചിന്തിക്കുമ്പോൾ വായിക്കുന്നതായ ഒരു ഭാഗമാണ്. 13 മുതലുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ
അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട് നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ പറഞ്ഞു, ക്ലെയോപ്പാ എന്ന പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകൾ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചു. ഏത് എന്ന് അവരോട്
25-ാം വാക്യം
അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു.
മതി മതി, 27-ാം വാക്യത്തിൽ കാണുന്ന കണ്ടോ, യേശു ക്രിസ്തുവിനെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്തോ വ്യാഖ്യാനിച്ചു കൊടുത്ത് തിരുവെഴുത്തുകൾ വ്യാഖ്യാനിച്ചു. പഠിക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ പറയാം, ബ്രേക്കിംഗ് ഓഫ് വേർഡ് കേട്ടോ, വചനം മുറിക്കുക, ബ്രേക്കിംഗ് ഓഫ് വേർഡ്. അവർ 28-ാം വാക്യത്തിൽ അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അങ്ങനെ ജീവിതത്തിന്റെ യാത്രയായത് കേട്ടോ, ജീവിതയാത്രയിൽ ദൈവം ചിലപ്പോൾ നമ്മളെ കടന്നു പോകുന്ന പോലൊക്കെ നമുക്ക് തോന്നും. അപ്പൊ എന്നാ ചെയ്യണം, അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു അവനെ നിർബന്ധിച്ചു. കർത്താവ് രാത്രിയാകുക, ഞങ്ങൾക്ക് പേടിയ, കർത്താവ് ഇനി ഞങ്ങളുടെ പടകിൽ വേണം, നീ ഞങ്ങളുടെ ജീവിതത്തിൽ വേണം, ഞങ്ങളുടെ വീട്ടിൽ വേണം. ഇരുട്ടിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തിന്മ അന്ധകാരം അതുണ്ടാകുമ്പം അന്ധകാരത്തിന് വേണ്ടി നോക്കി പാർത്തിരുന്ന് ഇരുട്ടിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല, ഇരുട്ട് വരുമ്പം പേടിക്കണം, കർത്താവെ അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ കർത്താവിന് കടക്കാൻ സ്ഥലമില്ലാതെ അവന് കൊടുക്കുന്നു എന്നൊരു അർത്ഥമുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതമായിട്ട് ചേർത്ത് ചിന്തിക്കുക, ഞങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരം ഇരുട്ട് വരക്കുക, നീ ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾ തകർന്നു പോകും എന്ന് പറയുമ്പം എന്നാ ചെയ്യുമെന്നറിയാവോ, അവൻ അവർ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചെങ്കിൽ അവനെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവരോടുകൂടെ പാർപ്പാൻ തരുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാത്ത ഇതാ കേട്ടോ, ദൈവത്തെ വിളിച്ച് വീട്ടിൽ താമസിപ്പിക്കുന്ന പരിപാടി ഇല്ല. 30-ാം വാക്യം, അവിടെ അവരുമായ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്തു അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. അതാണ് ബാറേഖ് ഖാദേശ്, അനുഗ്രഹിച്ചു വാഴ്ത്തി, ബാറേഖ് വാഴ്ത്തി, ഖാദേശ് പരിശുദ്ധമാക്കി, വക്സോ നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. 32-ാം വാക്യം, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചു തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു, ഒന്ന് ബ്രേക്കിംഗ് ഓഫ് വേർഡ് നടന്നു, രണ്ടാമത് സംഭവിച്ചത് എന്നാ, ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് നടന്നു. അപ്പൊ ബ്രേക്കിംഗ് ഓഫ് വേർഡ് നടക്കണം, ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് നടക്കണം. ഇത് ഓരോ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാകാൻ ആയിത്തീരേണ്ടതായ കാര്യമാണ്. തിരുവെഴുത്തുകൾ വ്യാഖ്യാനിക്കപ്പെടണം ഉള്ളു കത്തും, പക്ഷെ കണ്ണു തുറന്ന് കർത്താവിനെ അറിയണമെങ്കിൽ എന്നാ വേണം, അപ്പം കഴിക്കണം, കർത്താവിന്റെ ശരീര രക്തങ്ങൾ പങ്കുചേരണം. കണ്ണു തുറന്നു അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി, അവൻ വഴിയിൽ നമ്മൾ കാണുകയാണ്. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. എമ്മവൂസിലേക്ക് പേടിച്ചോടിപ്പോയ ആൾക്കാരാണ് ക്ലെയോപ്പാവും വേറൊരു ശിഷ്യനും കൂടെ, പക്ഷെ അവർ തിരിച്ച് യെരുശലേമിലേക്ക് തിരികെ വന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ പന്ഥാവിൽ നമ്മൾ വേർപിരിഞ്ഞു പോകുമ്പോൾ ഈ ബ്രേക്കിംഗ് ഓഫ് വേർഡും ബ്രേക്കിംഗ് ഓഫ് ബ്രെഡും സംഭവിക്കുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് യെരുശലേമിലേക്ക് വരും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇവിടെയും വിശുദ്ധ കുർബാനയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വായിക്കുകയും റെവലേഷൻ ചാപ്റ്റർ നമ്പർ 14 വേഴ്സ് നമ്പർ 18 അവിടെ നിന്ന് വായിച്ചു. റെവലേഷൻ ചാപ്റ്റർ നമ്പർ 14:18.
തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിങ്കൽ നിന്ന് പുറപ്പെട്ട് മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്നവനോട് ഭൂമിയിലെ മുന്തിരി പഴിച്ചിരിക്കാൻ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരി പള്ളിയുടെ കുല അറക്കുക എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിലെ മുന്തിരിക്കുല അറത്തു ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു. ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മരിച്ചു. ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം
മതി. ദൈവകോപത്തിന്റെ വലിയ ചക്കിൽ മുന്തിരിക്കുലയായി വീണത് യേശുക്രിസ്തുവാണ്. അങ്ങനെ കോങ്കത്തിയാൽ അറുക്കപ്പെട്ട യേശുക്രിസ്തുവാണ്. അതിൽ നിന്ന് ആ ചക്കിൽ ദൈവകോപത്തിന്റെ വലിയ ചക്കിൽ അവൻ മെതിക്കപ്പെട്ടു. ആ ചക്കിൽ നിന്ന് ഒഴുകി തന്നെ മുന്തിരിക്കുല ഇട്ട് ഞെക്കി ചാറെടുക്കുന്നതെങ്കിലും അപ്പൊ ഒഴുകി തന്നെ അതിൽ നിന്ന് രക്തം. അതെ, അടുത്ത ആഴ്ച കരാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ കാര്യമാണ് കാണുന്നത്. ഇത് വെള്ളം അടിക്കാനായിട്ടുള്ള കെട്ടിയന്മാരോട് പറഞ്ഞു കൊടുത്തേക്കണം. വെള്ളം അടിക്കാനായിട്ടുള്ള ഒരു ശകലം കഴിക്കാനായിട്ടുള്ള പെർമിഷൻ അല്ല, അത് ബോധമില്ലാതെ പറയരുത്. ദൈവകോപം വെള്ളം വീഞ്ഞായി തീരുന്നു. ഈ വീഞ്ഞ് രക്തമായി തീരാൻ പോവുക. വെള്ളം വീഞ്ഞായി തീരുന്നു. ഈ വീഞ്ഞിനെ കർത്താവിന്റെ പരിശുശ്രൂഷയുടെ അവസാനം രക്തമാക്കി മാറ്റാൻ പോവുക. അതിന്റെ ഒരു മുൻ ഒരുക്കമാ കാണുന്നത്. അതായത് വെളിപാട് പുസ്തകത്തിൽ ഞാൻ വായിപ്പിച്ച് ഈ വെള്ളം വീഞ്ഞായി തീരും. അത് ദൈവത്തിന്റെ അത്ഭുതം നമ്മളിൽ നടക്കുമ്പോ വെള്ളം വീഞ്ഞായി തീരും. ആ വീഞ്ഞിനെ പിന്നെ കർത്താവ് രക്തമാക്കുക. വീഞ്ഞ് കൈകളുടെ അടുത്ത് ഇതെന്റെ രക്തമാണെന്ന് പറഞ്ഞു. അത് വിശുദ്ധ കുർബാന സ്ഥാപനത്തിന്റെ തുടക്കമാണ് നമ്മൾ കാണുന്നത്, പരിശുശ്രൂഷയുടെ തുടക്കം, അതിന്റെ ഒടുക്കം. അതുകൊണ്ടാ ഈ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നത് ദൈവകോപത്തിന് വലിയ ചക്കിൽ നിന്ന് മുന്തിരിച്ചാറ ഒഴുകിയതെങ്കിലും അത് രക്തമായി മാറി. ജീവൻ നൽകുന്ന ഈ രക്തം കേട്ടോ, അത് തിരിച്ചറിയണം. വായിച്ച ഉൽപ്പത്തി പുസ്തകം 9:1 മുതലുള്ള വാക്യം വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 9:1 മുതലുള്ള വാക്യം.
ദൈവം നോഹയെ അവന്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചിട്ട് അവരോട് അരുളി ചെയ്ത എന്തെന്നാൽ നിങ്ങൾ
സന്താനം പറഞ്ഞോട്ടെ. ഈ 9 വരെയുള്ള അധ്യായങ്ങൾ എന്ന് പറയുന്നത് പ്രളയം മൂലം ദൈവം നശിപ്പിച്ചതിന് ശേഷം നോഹ മക്കൾ മാത്രം അവശേഷിച്ചു. അത് 8 അധ്യായത്തിലാണ് പ്രളയം. പിന്നീട് ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതോഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനൊരു പ്രളയം മൂലം ഞാൻ ഇത് നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ദൈവം ഒരു പുതിയ ജീവിതം, റീബർത്ത് അവർക്ക് ലഭിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. നോഹയെയും പുത്രന്മാരെ അനുഗ്രഹിച്ചു. അതോട്ട് വായിച്ചേ.
ദൈവം നോഹയുടെ പുത്രന്മാരെ അനുഗ്രഹിച്ച് അവർ അനുശ്ചേത എന്തെന്നാൽ നിങ്ങൾ സന്താന വൃഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൽ നിങ്ങളെയുള്ള പേടിയും നടുക്കോ. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങളുടെ ആഹാരം ആയിരിക്കട്ടെ, നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. പച്ചസസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പ്രാണനായിരിക്കുന്ന രക്തത്തോടുകൂടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത്. നിങ്ങളുടെ പ്രാണനായി
ബാക്കി നമുക്ക് നോക്കാം. പൂജര ജന്തുക്കളൊക്കെ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ, പച്ചസസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പത്തി പുസ്തകം 8 വരെയും മനുഷ്യർക്ക് കഴിക്കാൻ കൊടുത്ത എന്നറിയാവോ, പച്ചസസ്യം മാത്രമേ ഉള്ളായിരുന്നു. നല്ല 1 വെജിറ്റേറിയൻ ആയിരുന്നു. 1:29 വാക്യം വായിച്ച ജിജി വെജിറ്റേറിയൻ ആയിരുന്നു എന്ന് നോക്കാം. 1:29 വായിച്ച് നൊയിമ്പ് തുടങ്ങാൻ പോവില്ല, അപ്പൊ ധൈര്യമായിട്ട് നൊയിമ്പ് നോക്കാം. വായിച്ച്
ഭൂമിയിലെ വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു.
അതാ നിങ്ങൾക്ക് ബാക്കി.
ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര
ജന്തുക്കൾക്കും അല്ലല്ലോ, അതിനു മുമ്പ് അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. അപ്പൊ ആഹാരമായിട്ട് കൊടുത്ത എന്നാ, വിത്തുള്ള സസ്യങ്ങളെ, വൃക്ഷത്തിന്റെ ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളെ, അതായിരുന്നു ആഹാരം എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ആ ഒന്നാന്തരം വെജിറ്റേറിയൻ നോൺ വെജ് കൊടുക്കുന്ന ഇത് കഴിഞ്ഞപ്പോഴാ ഏതാ പ്രളയം മൂലം നശിപ്പിച്ചു കഴിഞ്ഞപ്പോ ഇതെല്ലാം ചത്തും പൊങ്ങിയും കെട്ടും ജവായിട്ട് കിടക്കുമല്ലേ. അപ്പൊ പിന്നീടാ പറയുന്നത് ഇത് നമ്മളിപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഡെഡ് ബോഡി ആണല്ലോ. ഓക്കെ, രണ്ടു ദിവസം കൂടെ ഉള്ളൂ ഡെഡ് ബോഡി കഴിക്കേണ്ടവർ എത്രയും പെട്ടെന്ന് കഴിച്ച് തീർത്ത് അവസാനിപ്പിച്ചോളൂ. പിന്നീട് ആ ഫ്രീസറിനകത്ത് നമ്മള് അങ്ങനെ ഡീപ് ഫ്രീസർ മേടിച്ച് വെച്ചേക്കുവാണല്ലോ 5-8 എണ്ണം ഗരാജിനകത്ത്. അതിനകത്തിരിക്കുന്ന എന്നാ ചെയ്യുക എന്നതിലും ചെയ്യും ഞാനിപ്പോ എന്താ പറയാൻ. മൂന്നാം വാക്യത്തിൽ സൂചന ജന്തുക്കളൊക്കെ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ, പച്ചസസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾ ഇവിടെയാണ് നോൺ വെജ് കൊടുക്കുക. എന്നാൽ ഇവിടെ പറയുന്ന ഒരു കാര്യം, പ്രാണനായിരിക്കുന്ന രക്തത്തോടു കൂടി മാത്രം നിങ്ങൾ ആഹാരം തിന്നരുത്. അതാ പ്രാണനായിരിക്കുന്ന രക്തം, അതാ രക്തം എന്ന് പറഞ്ഞാൽ ജീവനാണ്. ലേവിയ പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യം കൂടെ ഒന്ന് വായിച്ച്.
17-11 മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന് നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു.
യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ രക്തം തന്നിരിക്കുന്നു. കാരണം ഓരോ ജീവിയുടെയും ജീവൻ രക്തത്തിലായിരിക്കുന്നത്. ആവർത്തന പുസ്തകം 12:23 വായിച്ച്. 12:23
കനമാനിനെയും പുള്ളിമാനിനെയും തിന്നതുപോലെ നിനക്ക് അവയെ തിന്നാം, ശുദ്ധനും അശുദ്ധനും ഒരുപോലെ തിന്നാം.
രക്തം മാത്രം തിന്നാതിരിക്കാൻ
നിശ്ചയായിരിക്ക. രക്തം ജീവനാകുന്നുവല്ലോ, മാംസത്തോടുകൂടി ജീവനെ തിന്നരുത്.
മാംസത്തോടുകൂടി ജീവനെ തിന്നരുത് എന്ന് പറയുക. അപ്പോൾ ഇതൊരു വലിയ കാര്യമായിട്ട് നിങ്ങൾ തിരിച്ചറിയണം. അതായത് യാഗപീഠത്തിന്മേൽ അനുഷ്ഠിക്കേണ്ടത് രക്തമാണ്, ജീവനായിരിക്കുന്ന രക്തമാണ്. മാംസവും രക്തവും അത്രയും നാള് നിഷിദ്ധമായിരുന്ന കാര്യം, എന്നാൽ യേശു ക്രിസ്തു തന്റെ മാംസവും രക്തവും നമ്മൾക്ക് നൽകി എന്ന് പറഞ്ഞാൽ എന്തു തന്നെ നമുക്ക് നൽകിയെന്ന അർത്ഥം? ജീവനെ തന്നെ നമുക്ക് നൽകി. ഹി ഗേവ് ഹിസ് ലൈഫ്. അതുകൊണ്ടാണ് പറയുന്നത് ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറയാൻ കാര്യം ഇതാ. എന്റെ മാംസവും രക്തവും നിങ്ങൾ കുടിക്കണം എന്ന് പറയാൻ കാര്യം, വി വിൽ ഗെറ്റ് ദ ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന അതാണ്. കനാവിലെ അടുത്ത ആഴ്ച പേതൃത്വ ഞായറാഴ്ച കനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി എന്ന് പറയുമ്പോൾ, ഈ വീഞ്ഞ് തന്റെ പരിശുഭ്രൂഷയ്ക്ക് ശേഷം 50 ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഓർക്കാനായിട്ട് പോവുക. വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഈ വീഞ്ഞ് രക്തമായിട്ട് മാറുന്നു. എന്താ രക്തം? ജീവൻ തന്നെയാ രക്തം. യാഗപീഠത്തിൽ അർപ്പിക്കേണ്ടതാണ് രക്തം. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ വിശുദ്ധ കുർബാന മാംസരക്തങ്ങൾ, യേശുക്രിസ്തുവിന്റെ മാംസരക്തങ്ങൾ, അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് നിത്യജീവനിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നതായ വഴിയാഹാരമാണ്, തണ്ണീർ കൂടിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ആ ഈ ഇൻട്രൊഡക്ടറി സെഷൻ വേദപുസ്തകത്തിൽ നിന്നുള്ള വാക്യങ്ങൾ അവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കിയുള്ള നമ്മുടെ മെറ്റീരിയൽസിലേക്ക് നമുക്ക് അടുത്ത ആഴ്ച മനസ്സിലാക്കാം.
താങ്ക് യു അച്ഛാ, വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇത് എനിക്കറിയാം എല്ലാവരും ആസ്വദിച്ചു കാണുമെന്ന്. നമുക്ക് പക്ഷെ കഴിഞ്ഞ ഇന്നലത്തെ അറ്റൻഡൻസ് വളരെ പൂവർ ആയിരുന്നു, 37 പേരെ കയറിയിട്ടുള്ളായിരുന്നു. ഇന്നലത്തെ ക്ലാസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ 37 പേര് ഒരു 2 പേരെ അല്ലെങ്കിൽ 3 പേരെ കൂടെ വിളിച്ച് കൂട്ടി വന്നാൽ ഇതൊരു അർത്ഥവത്താവും. ഇത്രയും ഭംഗിയായിട്ട് പഠിപ്പിക്കുമ്പോൾ ആൾക്കാർ കുറവാണെന്ന് കേൾക്കുന്നതിന് ഒരു നിരുത്സാഹമാണ്. അതുകൊണ്ട് ആൾക്കാരെ കൂടുതൽ കൊണ്ടുവന്ന് ഇത്രയും നല്ല ക്ലാസ്സസ് ഒക്കെ കേൾക്കാൻ ഒരു അവസരം തരുന്നത് തന്നെ ഒരു ഭാഗ്യമല്ലേ. അത് കേൾക്കാൻ ഒരു അവസരം നമുക്ക് ദൈവം തന്നതാണ്. അപ്പൊ അത് കളയാതെ ഒരു 2-3 പേരെങ്കിലും ഓരോരുത്തരും വിളിച്ചുകൊണ്ട് വരണം അടുത്ത ക്ലാസ്സസിൽ. നമുക്കതൊരു 150 പേരെങ്കിലും വരത്തക്ക വിധത്തിലുള്ള ക്ലാസ്സസ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ക്ലാസ്സെല്ലാം ഉടനെ ഉടനെ റെക്കോർഡ് ചെയ്ത് മനോജ് ഇടുന്നുണ്ട്. മനോജിന് പ്രത്യേകമായ നന്ദി. ഈ അറ്റൻഡൻസ് കുറഞ്ഞെന്നുള്ളത് എന്നെ അറിയിച്ചതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു. കാരണം പറയാൻ പറ്റിയല്ലോ, ആൾക്കാർ കുറവാണ്, പക്ഷെ കൂടുതൽ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരണം. പല സ്പെഷ്യലി ഫ്ലോറിഡ റീജിയനിൽ ഇത് മിക്കവർക്കും ഇതുവരെ ഇമെയിലുകളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. മറ്റ് പല റീജിയനിൽ ആർക്കെങ്കിലും കിട്ടാറുണ്ടെങ്കിൽ അവിടെ ഉള്ളവരെ കൂടെ വിളിച്ചു ഒന്ന് അറിയിക്കത്തക്കൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ വിപുലമായിട്ട് ഇത് നടത്താം. ഇന്നത്തെ ക്ലാസ് നല്ല ഭംഗിയായിട്ട് അച്ഛൻ നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ. ഇനി വരാൻ പോകുന്ന ക്ലാസ്സസ് ഇതിനപ്പുറമായിരിക്കും. അച്ഛന് വളരെയധികം നന്ദി അച്ഛാ. താങ്ക് യു വെരി മച്ച്.
നമുക്ക് പ്രവർത്തിച്ച് അവസാനിപ്പിക്കാം.
ഓക്കെ,
വേറെ എന്തെങ്കിലും പറയാനുണ്ടോ പൊതുവായിട്ട് വല്ലോ? അല്ലെങ്കിൽ
അടുത്ത ആഴ്ച ഇതുപോലെ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ക്ലാസ് ഉണ്ടായിരിക്കും. അതുപോലെ നോയമ്പ് തുടങ്ങാൻ പോവാണ്. എല്ലാവരും അതിനെ കുറിച്ച് ബോധവതരായിരിക്കുക.
ഓക്കെ, നോയമ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അത് നല്ല സന്തോഷത്തോടുകൂടി നോയമ്പിനെ സ്വീകരിക്കാനും എല്ലാ കുടുംബങ്ങളിലും നമുക്ക് ഒരു വീട് പോലും നോയമ്പ് നോക്കാത്ത വീടുകൾ ഉണ്ടാകരുത്. അത് ചെറിയ കാപ്പൊക്കൊന്നും പറഞ്ഞ് നോയമ്പ് ഒഴിവാക്കരുത്. ദൈവേതെല്ലാവരും അതിന്റെ അർത്ഥവത്തായ രീതിയിൽ നോയമ്പ് നോക്കുക. ചെല്ലു പറയുന്നുണ്ട് ഈ ഇറച്ചിയും മുട്ടയും മീനും ഒക്കെ കളയണോ ഉപേക്ഷിക്കണോ അതോ ഏറ്റവും ഇഷ്ടമുള്ളത് മാത്രം ഉപേക്ഷിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ളതെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളതല്ല കേട്ടോ. നമുക്ക് നമ്മുടെ ഭർത്താവിനെ ഇഷ്ടമല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഇഷ്ടമല്ലേ, നമ്മുടെ ദൈവത്തെ നമുക്ക് ഇഷ്ടമല്ലേ, നമുക്ക് അതെല്ലാം ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇഷ്ടക്കേടു എന്ന് പറയുന്നത് നമ്മളെ പാപത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഇഷ്ടമാണ് കേട്ടോ, അല്ലാതെ പാപത്തിലേക്ക് നയിക്കാൻ അതിനൊരു സാധ്യത. അത് പിതാക്കന്മാർ അങ്ങനെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ചില ആഹാര സാധനങ്ങളെ ചില കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. അപ്പൊ അവര് നിർദ്ദേശിച്ചു തരുന്ന കാര്യങ്ങൾ അത് ആ രീതിയിൽ തന്നെ അത് പാലിക്കാനായിട്ട് തീർച്ചയായിട്ടും ഇടയാകണം. മുട്ടാപ്പോക്ക് പറഞ്ഞ് അതിന്റെ അർത്ഥത്തിൽ നിന്ന് മാറി വ്യതിചലിച്ചു പോകരുത്. എല്ലാ കുടുംബങ്ങളിൽ നിന്നും നോയമ്പ് നോക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള ബാബ, ശുദ്ധമുള്ളതിന്റെ ഒരു നാമത്താൽ ഞങ്ങൾ അംഗീകാരത്മാവാം ദൈവമേ. അവിടുത്തെ സംസർഗവാസം കൂട്ടായ്മ ഞങ്ങൾ എല്ലാവരുടെ മേൽ മാതാ, ഞങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും MMVS എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും സദാവർത്തിച്ചിരിക്കും മാറാകണമേ.
Thank you, everyone, and good night.